ദൈവം നടത്തുന്ന വിധങ്ങളെ കുറിച്ചാണല്ലോ യെശയ്യാ പ്രവചനം 41 മുതൽ അധ്യായങ്ങൾ പ്രത്യേകിച്ചും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 44 അധ്യായം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ 44 അധ്യായത്തിന്റെ അവസാന വാക്യം 45 അധ്യായത്തിന്റെ ഭാഗമായിരിക്കേണ്ടതാണ്. പേർഷ്യൻ രാജാവായിരുന്ന കോരസിനെ സംബന്ധിച്ച ശ്രദ്ധേയമായ പ്രവചനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കോരസ് ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുൻപ് അവന്റെ പേര് വിളിക്കുകയും അവനെക്കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത് നാം കാണുന്നു. ദൈവവചനം എത്ര കൃത്യമാകുന്നു എന്ന് ഇവിടെ ഈ ഭാഗത്ത് നമുക്കും വ്യക്തമായി കിട്ടുന്നുണ്ട്. ഞാൻ 44 അധ്യായത്തിന്റെ 28 വാക്യം വായിച്ച് ആരംഭിക്കട്ടെ. അവിടെ വായിക്കുന്നത്, കോരസ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരുശലേം പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനം ഇടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് കോരസ് ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നതാണ് പ്രശ്നം. 3 കാര്യങ്ങൾ അതിനുണ്ട്. ഒന്നാമതായി, അത് വ്യക്തിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു. കോരസ് രംഗത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അവനെക്കുറിച്ച് യാതൊരുവിധ തെറ്റിദ്ധാരണയും ഉണ്ടായിരിക്കരുത്. ഇസ്രായേൽ ജനങ്ങൾക്ക് അവരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകാമെന്ന് വിളംബരം പുറപ്പെടുവിക്കുന്ന വ്യക്തി കോരശായിരിക്കും. ദൈവത്തിന്റെ വെളിപ്പാടിനാൽ യെശയ്യാവ് കോരശിനെ പേര് പറഞ്ഞ് വിളിച്ചിരിക്കുന്നതിന്റെ മറ്റൊരു കാരണം യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ കൃത്യത വെളിപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ്. കോരശിനെ സംബന്ധിച്ചുള്ള യെശയ്യാവിന്റെ പ്രവചനം 200 വർഷത്തേക്ക് ശരിയാകുന്നുവെങ്കിൽ 700 വർഷങ്ങൾക്ക് ശേഷം കന്യകയിൽ നിന്ന് ജനിക്കുവാനിരിക്കുന്ന ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലിനെ കുറിച്ചുള്ള പ്രവചനവും ശരിയായിരിക്കും. അങ്ങനെ കാര്യവിവരമുള്ള ഇസ്രായേലിയർ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി തയ്യാറായിരിക്കും. ദൈവം കോരസിനെ എന്റെ ഇടയൻ എന്ന് വിളിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കോരസ് യെരുശലേം വീണ്ടും പണിയും എന്നും 44 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ പറയുന്നു. വടക്കേ ദേശം പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞു. തെക്കേ ദേശമായ യെരുശലേമിനെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകുന്നതിന് ദൈവം അവസരം അവർക്ക് കൊടുക്കുകയാണ്. അവർ പിന്നീട് യെരുശലേമിനെ നശിപ്പിക്കുന്നതിനും തെക്കേ ദേശമായ യഹൂദയെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും ദൈവം ബാബേലിനെ ഉപയോഗപ്പെടുത്തി. ഇതിനെ ദൈവം ഉപയോഗിച്ച ആളുകൾ ദുഷ്ടന്മാരായിരുന്നു എന്നത് വാസ്തവമാണ്. അവർ ചെയ്തതിന് ദൈവം അവരെ ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ കോരശിന്റെ കാര്യം വ്യത്യസ്തമാണ്. ദൈവം അവനെ എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്ന് പറയും. കോരശിനെ ദൈവം തന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ദൈവത്തിന്റെ താല്പര്യങ്ങൾ കോരസ് നിവർത്തിച്ചു. സൻഹെരീബും നെബുക്കനേസറും ഇസ്രായേലിനെയും യഹൂദയെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ദൈവ ഉദ്ദേശം നിവർത്തിച്ചു. എന്നാൽ കോരസ് ദൈവത്തിന്റെ ഹിതം നിവർത്തിച്ചു എന്ന് ഇവിടെ പറയുന്നു. അവൻ നിവർത്തിക്കുവാൻ പോകുന്നു. 45 അധ്യായത്തിന്റെ 1 വാക്യം, യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രവചനമാണ്. യെശയ്യാവ് പറഞ്ഞ 200 വർഷങ്ങൾക്ക് ശേഷമാണ് കോരസ് ചരിത്രത്തിന്റെ താളുകളിൽ പ്രത്യക്ഷപ്പെട്ടത് തന്നെ. കിഴക്ക് നിന്ന്, അതായത് പേർഷ്യയിൽ നിന്നാണ് കോരസ് വന്നത്. കോരസിന്റെ ശവകുടീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇറാനിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള കുത്തുപണികളിൽ നിന്നും കോരസ് ഒരു താഴ്മയുള്ള ദൈവവിശ്വാസിയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ടുകാലത്ത് വലിയ ഭരണാധിപന്മാരിൽ അധികം പേരും അഹങ്കാരികളും അസത്യവാദികളും ക്രൂരന്മാരും നിഷ്ഠൂരന്മാരും ഒക്കെ ആയിരുന്നു. അവർ വെച്ചിട്ടുപോയ രേഖകളിൽ തങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തുന്നു, എന്നാൽ അവ വിശ്വസിക്കുവാൻ പ്രയാസമുള്ളവയാണ്. എന്നാൽ കോരസിന്റെ കാര്യം ഭിന്നമായിരുന്നു. അവൻ വലിയ അവകാശവാദങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ല. അവൻ അഹങ്കാരിയല്ലായിരുന്നു. എന്നിട്ടും കോരസ് ലോകത്തെ ആക്രമിച്ച് കീഴടക്കി. ദൈവം കോരസിനെ തന്റെ അഭിഷക്തൻ എന്ന് വിളിച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം അനുയോജ്യമായ നാമമാണത്. ദൈവം ആ വിധത്തിലുള്ള പേര് കോരസിന് നൽകിയത് എന്തുകൊണ്ടാണ്? അവൻ ദൈവഹിതം നിവർത്തിക്കുകയും ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കുകയും അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് അനുവദിക്കുകയും ചെയ്തതാണ് കാരണം. കൂടാതെ മടങ്ങിപ്പോകുവാൻ താല്പര്യപ്പെടാത്തവരെ, മടങ്ങിപ്പോകുന്നവരുടെ കൈവശം സ്വർണം, വെള്ളി, വിലയേറിയ സാധനങ്ങൾ മുതലായവ കൊടുത്തയക്കാൻ കോരസ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഒരു വിധത്തിൽ പറഞ്ഞാൽ കോരസ് ഇസ്രായേലിന്റെ ഒരു ജാതീയ മശിഹ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വരുവാനുള്ള മശിഹയുടെ അവ്യക്തമായ ഒരു നിഴലായിരുന്നു കോരസ്. കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും എന്ന് നാം വായിച്ചു. ഇസ്രായേൽ ജനം പലസ്തീനിലേക്ക് മടങ്ങിപ്പോകാതെ അടച്ചു സൂക്ഷിച്ചിരുന്ന ബാബേലിലെ അനവധിയായ കഥകുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കോരസ് ആ കഥകുകൾ തുറക്കുകയും ഇസ്രായേലിയർക്ക് വെളിയിൽ പോകാമെന്ന് പറയുകയും ചെയ്തു. അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ദൈവം പറയുന്നത്, ഞാൻ കോരസിനു മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ബന്ധിച്ച് കളയും എന്നാണ്. തുടർന്ന് കോരസിനെ കുറിച്ച് ദൈവം ഇപ്രകാരം പറയുന്നു, 3-4 വാക്യങ്ങൾ, 45-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങൾ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ബാബേൽ രാജാക്കന്മാർ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് യെരുശലേമിൽ നിന്നും യുദ്ധത്തിൽ കൊള്ളയായി കൊണ്ടുപോയ ബാബേലിലെ നിക്ഷേപങ്ങൾ മുഴുവൻ കോരസിന് ലഭിച്ചു. 5-ാം വാക്യം നോക്കിക്കേ, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. കോരസ് യഹോവയെ അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ തെരഞ്ഞെടുത്തു. കോരസ് ജീവനുള്ള സത്യദൈവത്തെ അറിയുവാനിടയായി എന്ന് കരുതാവുന്നതാണ്. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പാർസ് രാജാവായ കോരസ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു, യഹൂദയിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇനിയും യെശയ്യാപ്രവചനം 45:7 നോക്കിക്കാട്ട്, ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു, ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു, യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ഈ ഭാഗത്ത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പേർഷ്യയിൽ ആരംഭിച്ച സൊറാസ്ട്രിയനിസം പഠിപ്പിക്കുന്നത് പ്രകാശത്തിന്റെ ദേവൻ മസ്ത ആകുന്നു എന്നാണ്. എന്നാൽ ദൈവം പറയുന്നത് ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അത് ദേവനല്ല എന്നാണ്. പാർസികൾ സത്യത്തോട് വളരെ അടുത്തു വന്നിരുന്നു. വിഗ്രഹാരാധനയുടെ മധ്യത്തിൽ അവർ എന്തുകൊണ്ടാണ് ഏകദൈവത്തെ വിശ്വസിക്കുന്നത് എന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട്. അവർ ഇസ്രായേൽ ജാതിയുടെ ആ അടുത്തായിരുന്നതിനാൽ അവരുമായി സമ്പർക്കത്തിൽ വരുവാനിടയായി എന്ന കാര്യം നാം ഓർക്കണം. ഇസ്രായേൽ ലോകത്തിനൊരു സാക്ഷ്യമായിരുന്നു. സൊറാസ്ട്രിയനിസത്തിൽ ഇരുട്ടിന് അഫ്രിമാൻ എന്നാണ് വിളിച്ചിരുന്നത്, തിന്മയുടെ ദേവൻ എന്നർത്ഥം. അന്ധകാരത്തെ സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വവും ദൈവം എടുക്കുന്നതായി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ തിന്മയെയും സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തിന്മ എന്ന വാക്കിന് ദുഷ്ടത എന്നർത്ഥമല്ല, പിന്നെയോ ദുഃഖം, കഷ്ടത, പ്രയാസങ്ങൾ, തിന്മയുടെ അല്ലെങ്കിൽ പാപത്തിന്റെ ഫലമായിട്ടുള്ളവാകുന്ന കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ പഴയ നിയമരൂപമാണിത്. നിങ്ങൾ പാപത്തിൽ തുടരുന്നുവെങ്കിൽ അതിന് കൂലി കിട്ടുന്ന ഒരു ദിവസമുണ്ട് എന്നർത്ഥം. അത് പൂർണ്ണമായ കൂലി തരികയും ചെയ്യും. യെശയ്യാവിൽ കൂടി ദൈവം പറയുന്നതാണ്, ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ നിങ്ങൾക്കൊരു ന്യായാധിപനോ ഒരു കൊലമരമോ ആവശ്യമില്ല, ദൈവം തന്നെ ആ കാര്യം നോക്കിക്കൊള്ളും. ആ വിധത്തിലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. താനാണ് പ്രകാശത്തെയും അന്ധകാരത്തെയും സൃഷ്ടിച്ചതെന്ന് ദൈവം പറയുന്നു. പ്രകാശ ദേവനെ ആരാധിച്ചിരുന്നവർക്ക് ഉത്തരമായിട്ടാണ് ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, പ്രകാശം ഒരു ദേവനല്ല, പിന്നെയോ ഞാനാണ് അതിനെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ ജീവനുള്ള ദൈവം പറയുന്നത്. 9-ാം വാക്യം, നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവൻ അയ്യോ കഷ്ടം. മനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈയില്ല എന്നും പറയുമോ? എന്തുകൊണ്ട് ദൈവത്തോട് പോരാട്ടം നടത്തണം? എന്തായാലും നിങ്ങളെ പരാജയപ്പെടുകയുള്ളൂ. എന്നോട് കളിക്കരുത്, എന്നോട് തർക്കിക്കുവാൻ നോക്കണ്ട, എന്നോട് പോരാട്ടം നടത്താമെന്ന് നീ കരുതേണ്ട, നിന്റെ കേസ് കോടതിക്ക് വെളിയിൽ രമ്യപ്പെടുത്തുക എന്നാണ് ദൈവം പറയുന്നത്. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഭഞ്ഞി പോലെ ആയിത്തീരുമെന്ന് യെശയ്യാപ്രവചനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പ്ലീസ് സുഹൃത്തെ, താങ്കൾ ദൈവത്തോട് ഒരിക്കലും കളിയായി ഇടപെടരുത്. ദൈവം സകലവും മുൻകൂട്ടി അറിയുന്ന സർവജ്ഞാനിയായ സർവശക്തനായ ദൈവമാണ്. എന്നാൽ നമുക്കത് അറിഞ്ഞുകൂടാ. 12-ാം വാക്യം: ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യരെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. താൻ ആകാശത്തെ വിരിച്ചു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. അപ്രകാരമാണ് ദൈവം അതിനെ വെച്ചിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം സകലത്തെയും ഉണ്ടാക്കിയത് എങ്ങനെയാകുന്നു എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഒന്നുമില്ലായ്മ എങ്ങനെയാണ് ഉള്ളതായി തീരുന്നത്? ദൈവത്തിന് മാത്രമേ അതിന് ന്യായമായ ഉത്തരം പറയുവാൻ കഴിയൂ. ദൈവം പറയുന്നു, ഞാൻ അതിനെ സൃഷ്ടിച്ചു എന്ന്. തന്റെ വചനത്താൽ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. തന്റെ വചനത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഉത്തരത്തെക്കാൾ മെച്ചമായ ഉത്തരം നമ്മുടെ ആരുടെയും പക്കലില്ല, ഉണ്ടോ? 17-ാം വാക്യം: ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും, നിങ്ങൾ ഒരു നാളും ലജ്ജിക്കുകയില്ല, അമ്പരന്ന് പോകുകയുമില്ല. ഇസ്രായേൽ എന്നേക്കും തുടരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം നാം മറക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ രക്ഷ നിത്യരക്ഷയാണ്. നീ ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നു, നിങ്ങൾ ബാബേലിലേക്ക് പോകും, എന്നാൽ നിങ്ങൾ ദേശത്തേക്ക് മടങ്ങി വരും. നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ശത്രുതയാണുള്ളത്, എന്നാൽ അന്ത്യത്തിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നു എന്നാണ് ദൈവം പറയുന്നത്. വീണ്ടും ദൈവം അവർക്ക് ഒരു ആഹ്വാനം നൽകുന്നു. അത് അന്ന് എല്ലാവർക്കും തുറന്നു കിടന്നിരുന്ന ആഹ്വാനമായിരുന്നു. ഇന്നത് എല്ലാവർക്കുമായി തുറന്നു കിടക്കുന്ന ആഹ്വാനമാണ്. 22-ാം വാക്യം: സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. സുപ്രസിദ്ധ ക്രിസ്തീയ പ്രസംഗകനായിരുന്ന ചാൾസ് സ്പർജന്റെ മാനസാന്തരത്തിനു മുഖാന്തരമായി ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആൾ ഉപയോഗിച്ച വാക്യം ഇതായിരുന്നു. ഒരു പള്ളിയിലെ കപ്പ്യാരൻ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ സ്പർജൻ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ലണ്ടൻ പട്ടണത്തിൽ കനത്ത ഹിമക്കാറ്റ് ഉണ്ടായി. സ്പർജന് തന്റെ പള്ളിയിൽ ചെന്നെത്തുവാൻ കഴിയാഞ്ഞതുകൊണ്ട് വഴിയിലുണ്ടായിരുന്ന ഒരു ചെറിയ പള്ളിയിൽ കയറി. കാറ്റ് വളരെ ശക്തമായിരുന്നതുകൊണ്ട് ആ കൊച്ചു പള്ളിയിലെ പട്ടക്കാരന് എല്ലാവർക്കും കേൾക്കെ പ്രസംഗിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ചില വാക്കുകൾ പറഞ്ഞു. ആ മനുഷ്യന്റെ പേര് സ്പർജൻ ഒരിക്കലും അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അയാൾ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളായിരുന്നു എന്ന് മാത്രം അറിയാമായിരുന്നു. അയാൾ പ്രസംഗത്തിന് ആധാരമായി യെശയ്യാ പ്രവചനം 45:22 വാക്യം തിരഞ്ഞെടുത്തു. ഇടിയും മിന്നലും ശക്തമായിരുന്ന ആ സമയം ഇടയ്ക്കിടെ അയാൾ ഇങ്ങനെ പറഞ്ഞു: എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ എന്ന് ഈ വാക്യത്തിൽ പറയുന്നു. തുടർന്ന് ആ വാക്യത്തെക്കുറിച്ച് അയാൾ സംസാരിക്കുവാൻ തുടങ്ങി. നീ അവങ്കിലേക്ക് നോക്കി രക്ഷപ്പെടണമെന്ന് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പിന്നീട് അധികമൊന്നും സംസാരിക്കുവാൻ അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ വാക്യത്തെക്കുറിച്ച് അയാൾക്ക് പറയാവുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വീണ്ടും അയാൾ പ്രസംഗപീഠത്തിൽ ഇടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിൻ. ആൾക്കൂട്ടത്തിന്റെ പുറകു ഭാഗത്ത് അയാൾ നോക്കി. അവിടെ നിരാശനായിരിക്കുന്ന ഒരു യുവാവ്. അയാൾ സ്പർജനോട് ഇപ്രകാരം പറഞ്ഞു: നീ യേശുവിങ്കിലേക്ക് നോക്കുക, നീ രക്ഷിക്കപ്പെടും. സ്പർജൻ വളരെ ബുദ്ധിശാലിയായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ഈ പഠിപ്പില്ലാത്ത മനുഷ്യൻ പറഞ്ഞ കാര്യം ചെയ്തു. അവൻ യേശുവിങ്കിലേക്ക് നോക്കി രക്ഷപ്രാപിച്ചു. യേശു പറഞ്ഞു: ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. 3-ാം അധ്യായം 14-ാം വാക്യം. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചപ്പോൾ ദൈവം ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. അപ്പോൾ ജനം മോശയുടെ അടുക്കൽ വന്ന് അനുതപിച്ചു, അപേക്ഷിച്ചു. സർപ്പങ്ങളെ അവരുടെ ഇടയിൽ നിന്നും നീക്കുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവർ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. പിശാചാകുന്ന സർപ്പത്തിന്റെ കടിയേറ്റ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ടാണ് ദൈവം കാൽവറി ക്രൂശാകുന്ന മരത്തിൽ യേശുവിനെ ഉയർത്തിയത്. മരുഭൂമിയിൽ സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ ഇവിടെയും യേശുവിങ്കിലേക്ക് നോക്കി മനുഷ്യന് നിത്യ ശിക്ഷാവിധിയിൽ നിന്നും നിത്യ മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. 46-ാം അധ്യായത്തിൽ ജീവനുള്ള ദൈവവും വിഗ്രഹവും തമ്മിലുള്ള ഒരു പ്രത്യേകത എടുത്തു കാണിച്ചിട്ടുണ്ട്. മനുഷ്യൻ മരം കൊണ്ടോ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒരു ദേവനെ കൊത്തിയോ വാർത്തോ ഉണ്ടാക്കുന്നു. തങ്ങളുടെ ധനസ്ഥിതി അനുസരിച്ച് വില കൂടിയ ദേവന്മാരെ ഉണ്ടാക്കുന്നു. പണമില്ലാത്തവൻ വില കുറഞ്ഞ ദേവനെ ഉണ്ടാക്കുന്നു. തങ്ങളുടെ പണിയെ ആരാധിക്കുകയാണ് വാസ്തവത്തിൽ പിന്നീട് മനുഷ്യൻ ചെയ്യുന്നത്. സ്വയത്തെ ആരാധിക്കുന്നതിന് തുല്യമാണിത്. ഒരു വിധത്തിലുള്ള വ്യക്തിപൂജയാണിത്. ദേവനെ ഉണ്ടാക്കിയ ശേഷം അവർ അതിനെ തങ്ങളുടെ തോളിൽ എടുത്തുകൊണ്ട് നടക്കുന്നു. വീട്ടിൽ കൊണ്ടുപോയി ഒരു മൂലയ്ക്ക് വെക്കുന്നു. എന്നാൽ അതിന് അവനെ ഒരു വിധത്തിലും സഹായിക്കുവാൻ കഴിയില്ല. വഹിച്ചുകൊണ്ട് നടക്കുവാൻ പ്രയാസമുള്ള നിസ്സഹായമായ വിഗ്രഹത്തെ തന്റെ സ്വന്തം സ്നേഹത്തോടും ശക്തിയോടും തുലനപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്. 46-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു, അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു. ബേലും നെബോയും ബാബേൽ ദേവന്മാരാണ്. ബാൽ എന്നുള്ളതിന്റെ മറ്റൊരു വകഭേദമാണ് ബേൽ എന്നത്. ബേൽ സബൂബ് എന്ന പേരിന്റെ ആദ്യ ഭാഗത്ത് ഇത് നാം കാണുന്നുണ്ട്. ബേൽ സബൂൾ എന്നത് സാത്താന്റെ പേരുകളിൽ ഒന്നാണ്. നെബോ എന്നതിന്റെ അർത്ഥം പ്രസംഗകൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്നാണ്. പൗലോസും ബർണബാസും ലുസ്രയിൽ പോയപ്പോൾ ബർണബാസ് ബേൽ ആണെന്നും പൗലോസ് നെബോ ആണെന്നുമാണ് ജനങ്ങൾ വിചാരിച്ചത്. കാരണം പൗലോസ് ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അക്കാലത്ത് വിഗ്രഹങ്ങളുടെ പിന്നിൽ സാത്താന്റെ ആരാധനയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഇതിന് വളരെ പ്രചാരം ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ പോരാട്ടം ആത്മീയമായ പോരാട്ടമാണെന്ന് ദൈവജനം വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. തന്റെ സ്നേഹത്തിനും ശക്തിക്കും പകരമായി വിഗ്രഹങ്ങളെ കൊണ്ട് നടക്കുന്നത് ഭാരവും അപ്രയോജനവുമാകുന്നു എന്ന് ദൈവം ചൂണ്ടിക്കാണിക്കും. എടുത്തുകൊണ്ട് നടക്കുന്നവർക്ക് അവ ഭാരമായിത്തീരുന്നു എന്നല്ലാതെ യാതൊരു വിധ പ്രയോജനവും ഉണ്ടാകുന്നില്ല. 3-ഉം 4-ഉം വാക്യങ്ങൾ. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്കുകേൾപ്പിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ദൈവം ഇസ്രായേൽ ജനത്തെ മാത്രമല്ല ഓരോ വ്യക്തിയെയും ജനനം മുതൽ മരണം വരെ വഹിച്ചു നടത്തുന്നു. ഒരു സ്ത്രീ തന്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെ ഇസ്രായേലെ ഞാൻ നിന്നെ വഹിച്ചുകൊണ്ട് നടന്നു എന്നാണ് ദൈവം പറയുന്നത്. അത് മാത്രമല്ല യഥാർത്ഥമായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ഇതുതന്നെയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, താങ്കളുടെ മതം താങ്കളെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ് അതോ താങ്കൾ താങ്കളുടെ മതത്തെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്? ദൈവം നമ്മുടെ പാപങ്ങൾ വഹിക്കുന്നു. യെശയ്യാപ്രവചനം 53:4 നാം കാണുന്നത് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നത്രേ. അവിടുന്ന് നമ്മുടെ ആകുല ചിന്തകളും ഭാരങ്ങളും വഹിക്കുന്നവനാണ്. 1 പത്രോസ് 5:7 നാം വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന്. ദൈവം നമ്മെ ഇന്ന് വഹിക്കുന്നു. ആവർത്തനം 33:27 പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്, അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. തുടർന്ന് വിഗ്രഹാരാധനയെക്കുറിച്ച് അവൻ എപ്രകാരമാകുന്നു സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാലും 5-ാം വാക്യം 46:5 നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? ദൈവത്തെ വിശദീകരിക്കുവാൻ വളരെയേറെ പ്രയാസമായിരിക്കുന്നതിന്റെ കാരണം അവിടുന്ന് പരിമിതിയില്ലാത്തവനും പരിമിതി ഉള്ള നാം പരിമിതിയുള്ള ഒരു പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിനാലുമാണ്. നമുക്കെല്ലാം അറിയില്ല. അതുകൊണ്ടാണ് ഈ വിശദീകരണം ആവശ്യമായിരിക്കുന്നത്. അവനോട് സാമ്യപ്പെടുത്താവുന്നത് ഒന്നും തന്നെയില്ല. അർത്ഥം മുഴുവൻ നഷ്ടപ്പെടുത്താതെ നമ്മുടെ വാക്കുകളിലേക്ക് അവനെ ചുരുക്കുവാൻ നമുക്ക് സാധിക്കില്ല. മാനുഷികമായ ഭാഷയിലേക്ക് അവനെ തർജ്ജിമ ചെയ്യുവാൻ സാധ്യമല്ല. ദൈവം മനുഷ്യനായി തീർന്നതിന്റെ ഒരു കാരണം ഇത് വിശദീകരിക്കുന്നു. ദൈവത്തെ നമുക്ക് അറിയുവാൻ കഴിയുന്ന ഒരേ ഒരു വഴി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവിടുന്ന് ദൈവത്തെ വെളിപ്പെടുത്തി. 6-ാം വാക്യം അവൻ സഞ്ചിയിൽ നിന്ന് പൊന്നു കുടഞ്ഞിടുന്നു, തുലാസിൽ വെള്ളി തൂക്കുന്നു, തട്ടാനെ കൂലിക്ക് വെക്കുന്നു, അവൻ അതുകൊണ്ടൊരു ദേവനെ ഉണ്ടാക്കുന്നു, അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. ഇവിടെ ലോഹം കൊണ്ടുള്ള ഒരു രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ ധനം ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നതിനായി ചെലവഴിക്കുന്നു. ഒരു മനുഷ്യന് ധനം വളരെ ഇല്ലെങ്കിൽ അവന്റെ ദൈവം വില കുറഞ്ഞ ദൈവമായിരിക്കും. അവൻ ധനവാനാണെങ്കിൽ അവന്റെ ദൈവവും മോടിയുള്ളതായിരിക്കും. മനുഷ്യൻ സ്വന്തം കൈവേലയെ ആരാധിക്കുന്നതിലാണ് അത് ചെന്ന് അവസാനിക്കുന്നത്. ആയത് സ്വയത്തെ ആരാധിക്കുകയാണ്. ഏഴാം വാക്യത്തിൽ ശരിക്കുമുള്ള പരീക്ഷണം നാം കാണുന്നു. ഞാൻ വായിക്കട്ടെ. അവർ അതിനെ തോളിൽ എടുത്തുകൊണ്ടുപോയി അതിന്റെ സ്ഥലത്ത് നിർത്തുന്നു. അത് തന്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല. കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല. അവർ തങ്ങളുടെ ദേവനെ തോളിൽ എടുത്തുകൊണ്ട് പോകുന്നു. വീട്ടിലെത്തിയാൽ ഒരു മൂലയിൽ വെക്കുന്നു. ദൈവം അവരോട് പറയുന്നത് ശ്രദ്ധിച്ചാലും. ഒൻപതാം വാക്യം, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളി. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം. എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആധുനിക വിഗ്രഹാരാധനകൾ വളരെ ഉണ്ട്. അതിനെ നേരിട്ടേ മതിയാകൂ. ആരാധനയ്ക്ക് പോയിരുന്നാൽ താങ്കൾ എന്തെങ്കിലും ലഭിക്കാറുണ്ടോ എന്ന് ചിന്തിക്കുമോ? അനേകർക്കും ആരാധനയ്ക്ക് പോവുക എന്നാൽ അതൊരു ഭാരമാണ്. തങ്ങൾ എടുത്തോണ്ട് നടക്കേണ്ട പ്രയോജനമില്ലാത്ത ഒരു ദേവൻ. പ്ലീസ് സുഹൃത്തെ, താങ്കളോട് സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവന് താങ്കൾക്ക് തരുവാൻ പലതുമുണ്ട്. താങ്കൾ അവനെ ചുമന്നുകൊണ്ട് നടക്കുവാനല്ല, അവന് താങ്കളെ വഹിക്കുവാനാണ് ആഗ്രഹം. അവിടുന്ന് താങ്കളെ വഹിക്കുവാൻ താങ്കൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ജീവിതം ധന്യമായിത്തീരും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ